സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മളിന്ന് സംസാരിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കാണുന്നത് സംസാരിക്കുകയും അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ നേരത്തെ മുതലുണ്ട്. ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തർക്കം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായ ഇ പി ജയരാജനെ പ്രകാശ് ജാവദേക്കർ ചെന്ന് കണ്ടു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഇത് തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടിംഗ് ദിൻ്റെ ദിവസമാണ് ഇത് ഇ പി ജയരാജൻ നിന്ന് സ്ഥിരീകരിക്കുന്നത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്ന് പ്രതികരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ഇതൊരു നിഷ്കളങ്കമായ കൂടിക്കാഴ്ച മാത്രമായിരുന്നു, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബി ജെ പി നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇടനിലക്കാരനായി നിന്ന, നേരത്തെ മുതൽ തന്നെ ദല്ലാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ടി ജി നന്ദകുമാറിൻ്റെ സാന്നിധ്യവും ഇവിടെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം ജി രാധാകൃഷ്ണനാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ പറയുന്ന വിധത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചതുപോലെ ഇതൊരു നിഷ്കളങ്കമായൊരു കൂടിക്കാഴ്ചയായിട്ട് അങ്ങനെ കാണണോ നമ്മൾ, അതോ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനോ അങ്ങോട്ട് കൊണ്ടുവരാനോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമങ്ങളുടെ തുടർച്ച ഇ പി ജയരാജനിലൂടെ നടത്താൻ അവർ ശ്രമിച്ചു, അങ്ങനെ കാണണോ നമ്മൾ?
രാജീവ്, ഇതൊരു സാധാരണ രാഷ്ട്രീയ അല്ലെങ്കിൽ സാധാരണ സാഹചര്യങ്ങളിലാണെങ്കിൽ ഇതിലൊരു ഒരു കുറ്റവും കാണാനാവില്ല. രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ അത് വിഭിന്നമായിട്ടുള്ള പിന്നെ എന്താ പറയുക, തലങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലും, രാഷ്ട്രീയ നേതാക്കൾ പോലും പരസ്പരം കാണുകയും ആശയവിനിമയം ഒക്കെ ചെയ്യുന്നത് വാസ്തവത്തിൻ്റെ ഒരു പക്വത ആർജിച്ച ആരോഗ്യകരമായിട്ടുള്ള ഒരു ജാതിപത്യ വ്യവസ്ഥയുടെ ലക്ഷണമാണ്. അത് അങ്ങനെ വേണ്ടതാണ്, സംശയമില്ല. എല്ലാ രാഷ്ട്രീയ പിന്നതകൾക്കും അപ്പുറത്ത് ഒരു ബഹുകക്ഷി സമ്പ്രദായത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിൻ്റെ വളരെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു അവ അങ്ങനെ അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പോലും, കാരണം അത്രയും പക്വത ആർജിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും ഒരു രാഷ്ട്രീയ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ മുതിർന്ന നേതാവ് കേന്ദ്രമന്ത്രിയായിരുന്ന തൻ്റെ വീട്ടിലേക്ക് സന്ദർശിക്കുമ്പോൾ, ഒരു പക്ഷേ മുൻകൂറായിട്ടുള്ള അറിയിപ്പൊന്നും ഇല്ലാതെ തന്നെ സന്ദർശിച്ചാൽ ആരെങ്കിലും എന്താ ഒരു മിനിമം സാമാന്യക്തിയുള്ളവരാരെങ്കിലും ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ പറയുകയോ അല്ലെങ്കിൽ വാതിലിറക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ജയരാജന്റെ വീട്ടിലല്ല, ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ വി ഡി സതീശന്റെയോ വീട്ടിൽ കടന്നാലും, ചെന്ന് വീട്ടിൽ സന്ദർശിക്കാൻ വന്നാലും, ജാവദേക്കർ സന്ദർശിക്കാൻ വന്നാലും അവരോട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിൽ കൂട്ടി അടയ്ക്കാനൊന്നും ആർക്കും കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കണക്കില് കാണാതിരുന്നുകൂടെ, അത് ഈ പറഞ്ഞ പോലെ ബി ജെ പി പറഞ്ഞ പോലെ തന്നെ ബി ജെ പി അതിലേക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കളെ ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദേശീയ തലത്തിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അത് പലയിടത്തും വളരെ വലിയ വിജയമാവുകയും കേരളത്തിലടക്കം ഇപ്പോൾ ആരൊക്കെ ആന്റണിയും പത്മജ വേണുഗോപാൽ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാളെ കാണാൻ ജാവദേക്കർ, ഒരു പ്രധാനപ്പെട്ട ആളിനെ കാണാൻ ജാവദേക്കർ വരുമ്പോൾ അതെന്തിനാണ് എന്നുള്ളത് സംബന്ധിച്ച സംശയങ്ങളും പിന്നെ ഊഹാപോഹങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ സംഭവിക്കുന്നത് സ്വാഭാവികം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പോ ഇദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഇതിൽ വളരെ ഒരു എന്താ നിഗൂഢമായതോ അല്ലെങ്കിൽ പിന്നെ വിശദീകരിക്കാൻ വിഷമമുള്ള ഒരു കാര്യം, ഈ കൂടെ വന്ന ഈ ദല്ലാൾ എന്ന് വിളിക്കുന്ന സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ ദല്ലാൾ ആയിട്ടുള്ള ടി ജി നന്ദകുമാർ എന്നത് കേരളത്തിലെ പല അനാരോഗ്യകരമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ഒരു സുഹൃത്ത് എന്ന മട്ടിൽ സന്ദർശിക്കുമ്പോൾ അതും വളരെയധികം സംശയങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഇവിടെ വരുത്തുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇ പി ജയരാജൻ തന്നെ ഇതിനകം ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട് പാർട്ടിയെ, രാഷ്ട്രീയ സ്വന്തം പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഒക്കെ വലിയ പിന്നെ വിഷമം പരിശ്രമത്തിലാക്കിയിട്ടുള്ള ആളാണ്. അത് അദ്ദേഹത്തിന്റെ പിന്നെ ഈ ദേശാഭിമാനി കാലഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച പിന്നെ ബോണ്ടുകളുടെ കാര്യം, പിന്നെ പരസ്യത്തിന്റെ കാര്യം, അത് കഴിഞ്ഞ് പിന്നെ മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ഒരു സ്വജനപക്ഷപാതം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ പരിസ്ഥിതിക്ക് വളരെ ഹാനികരമാകും എന്ന് പറയാം എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഒരു ടൂറിസം പദ്ധതിയുമായി അദ്ദേഹത്തിനുണ്ടായ ബന്ധം, അത് പിന്നീട് അത് ബി ജെ പിയുടെ നേതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ. ഇങ്ങനെ സി പി എമ്മിനെ പല പല തരത്തിലും അദ്ദേഹത്തിന്റെ പിന്നെ ദീർഘകാലത്തെ അദ്ദേഹത്തിന്റെ പാർട്ടി സേവനങ്ങൾക്കും ത്യാഗങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇതെല്ലാം ഇരിക്കെ ഈ സന്ദർശനം ഒരു നിഷ്കളങ്കമായ സന്ദർശനമാണെന്നോ അതൊരു സാധാരണ തരത്തിലുള്ള ഒരു 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 കൂടിക്കാഴ്ച മാത്രമാണോ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ സി പി എം സ്വീകരിച്ച നിലപാട് ഒട്ടും അതിന്റെ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല. കേരളത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പം നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഈ ജാവദേക്കറെ അങ്ങോട്ട് ഇ പി ജയരാജൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ ടി ജി നന്ദകുമാർ എന്ന് പറയുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് ഏതാണ്ട് ഇ പി ജയരാജനും സമ്മതിക്കുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെതിരിൽ പല വ്യക്തികൾ പല സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും പല രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഈ പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ളൊരു സ്വാധീനം, അല്ലെങ്കിൽ ഈ നേതാക്കളുമായിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ളൊരു സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണോ? ഇപ്പോൾ ഇപ്പോൾ സോളാർ കേസിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നത് കേട്ടു. അപ്പോൾ അനിൽ ആൻ്റണിയുമായി ബന്ധപ്പെട്ട കുറേ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് കേട്ടു. നേരത്തെ അനിൽ ആൻ്റണിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതൊരു ഇപ്പോൾ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ചാരി ചില അവതാരങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുപോലൊരു എന്താ പറയുക, പല രാഷ്ട്രീയ സംവിധാനങ്ങളും പല നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ളൊരു അവതാരമായിട്ട് ആണോ ഈ ടി ജി നന്ദകുമാർ എന്നുള്ള വ്യക്തി നമ്മുടെ മുമ്പിൽ, അതോ വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നാണോ?
അല്ല, അദ്ദേഹം പറയുന്ന പിന്നെ അവകാശവാദങ്ങളെല്ലാം മുഖവിലേക്ക് എടുക്കാതിരുന്നാൽ പോലും അതിന്റെ അതൊന്നും പലതും തെളിയിക്കപ്പെടേണ്ടതുണ്ടെങ്കിലും ഒരു കാര്യത്തിനും സംശയമില്ല, അദ്ദേഹം പറയുന്നതിന്റെ ഒരു വലിയ പങ്ക്, ഒരു വലിയ പരിധി വരെ വലുതും സത്യമാണ്. ഇപ്പൊ ഇതിനകത്ത് ബന്ധം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരെല്ലാം അതിൽ ചിലപ്പോൾ ഒരു പക്ഷെ അപകടത്തിനാവാം, അത് അത്രയും ശരിയാണോ എന്നുള്ളത് ആവാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുമായിട്ടെല്ലാം ഒരു ഒരു തരത്തിലുള്ള സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മൾ സംശയമില്ല, ലാൻഡിന്റെ കാര്യത്തിലും ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും ഇപ്പോ ജയരാജന്റെ സൗഹൃദത്തിന്റെ മുപ്പതിനുള്ള തെളിവുകളെല്ലാം പുറത്തു വന്നതാണ്. പിണറായി വിജയനെതിരെ അദ്ദേഹം പറയുന്ന ആരോപണ ആരോപണത്തിന്റെ നിലയിലേ ഇപ്പോ ഉള്ളൂ, അത് നമുക്കറിയില്ല അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മറ്റു മൂന്ന് പേരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിനു മുമ്പൊരിക്കൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്തും ഇതുപോലെയുള്ള ചില ചുരുക്കത്തിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒട്ടും അഭിലഷണീയമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും അല്ലെങ്കിൽ നിലപാടുകളും ഉള്ള ആളല്ല എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പണി ഇങ്ങനെ ഇടനിലക്കാര ഈ സഹായം തേടുക, പലതരത്തിലുള്ള പിന്നെ ഒട്ടും ശരിയല്ല എന്ന് സാമാന്യമായിട്ട് സമൂഹം കരുതുന്ന വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ആളാണ്, സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധം എന്ത് എന്നുള്ളത്, ആ ബന്ധത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ, ആ ബന്ധത്തിനെ പറ്റി സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്വം ഇവർക്കെല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് കാരണം ഈ പബ്ലിക് ഈ പ്രോപ്പർട്ടി ഈ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഒരു സ്ഥാര്യതയുടെ കാര്യത്തിനായാലും പൊതുപ്രവർത്തനത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കുന്ന സദാചാരങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഇതെല്ലാം വിശദീകരിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാവാകുമ്പോൾ ഇപ്പൊ ഇത് മറ്റു മൂന്ന് പേരെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം ഇ പി ജയരാജൻ ഈ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, എൽ ഡി എഫിന്റെ കൺവീനറാണ് എന്നൊക്കെ ഉള്ളത് സംഗതിയുടെ ഗുരുതരം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുക.
നമ്മളിപ്പോ ഈ പ്രകാശ് ജാവദേക്കറിന്റെ സന്ദർശനം എടുത്തു കഴിഞ്ഞാൽ ഇത് വെറുതെ അങ്ങോട്ട് സന്ദർശിക്കുക, പല നേതാക്കളെ കുറിച്ചും ഇതുപോലുള്ള സന്ദർശന വിവാദങ്ങൾ ഉണ്ടാക്കുക, സന്ദർശനത്തിലൂടെ അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് തോന്നലുണ്ടാക്കുക, ഇവിധത്തിലൊരു സ്ട്രാറ്റജി ബി ജെ പി രൂപീകരിച്ചിട്ട്. ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ആക്ഷേപം കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. കോൺഗ്രസ്സിലെ മറ്റു പല നേതാക്കളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സി പി എം നേതാക്കൾ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ പാകത്തിലാണ് കെ പി സി പ്രസിഡൻ്റ് എന്ന് സി പി എം നേതാക്കൾ ആരോപിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് രാജേന്ദ്രൻ മുൻ ദേവികുള എം എൽ എ അദ്ദേഹം പ്രകാശ് ജാവേക്കറെ ഡൽഹിയിൽ പോയി കാണുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇ പി ജയരാജൻ്റെ വന്നത്. അപ്പോൾ രണ്ട് പക്ഷവും കേരളത്തിലെ ഇടത് ഐക്യമുന്നണികൾ അവരുടെ നേതാക്കളെ ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അവിടെ?
ഉറപ്പായിട്ടും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് അഭിമാനം ഉണ്ടായിരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇങ്ങനെയുള്ള ഈ വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ കണ്ട ഒരു ആയാറാം ഗയാറാം എന്ന് പറയുന്ന അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നെ സാന്നിധ്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ വളരെ ചെറുതായിട്ട് ഇപ്പോൾ ചില പറഞ്ഞ പോലെ ആദ്യകാലം മുതലുണ്ടായിരുന്നു. 1957 സർക്കാരിന് പോലും ചാക്രപിടുത്തത്തിൻ്റെ ഒക്കെ കഥകൾ ആ സമയത്തുണ്ട്. ഒരു കാരണം 5 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി മാത്രം തന്നെ ഇടതുപക്ഷ സർക്കാരിനെ മറയ്ക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു. നമുക്ക് അതൊക്കെ പക്ഷെ വളരെ മിനിമമായിരുന്നു, നമ്മൾ താരതമ്യേന നമ്മളങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ഇന്ത്യ കേരളത്തിന് പുറത്തുള്ള അവര് പോലും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു പാരമ്പര്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇന്ത്യ മുഴുവൻ മിക്കവാറും എല്ലാ പാർട്ടികളിൽ നിന്നും ഈ കാണുന്ന ഈ ഒരു ഒഴുക്ക് അധികാരത്തിന് വേണ്ടി മാത്രം യാതൊരു മൂല്യങ്ങളുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടത് ഒരു വ്യവസ്ഥയാണ് ജനാധിപത്യത്തിൽ. കാരണം അവർക്ക് നിലപാടുകൾ ബോധ്യപ്പെട്ടതാണ്. പക്ഷെ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, ഇത് അധികാരത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അധികാരത്തിന്റെ സഹായം തേടാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നറിയാം. അപ്പൊ അത് കേരളത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും അതിന് ചൂട്ടുപിടിക്കുകയോ അതിന് വിധേയരാകുകയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം തന്നെ വീണ്ടും ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പോലെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ രാഷ്ട്രീയത്തിന്റെ പോലെയുള്ള വലീമാസമായിട്ടുള്ള ഒരു ഇരുണ്ട വഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നുള്ളതാണ് മലയാളി എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തേണ്ടത് എന്നാണ്.
അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ബി ജെ പിക്ക് ഒരു സ്പേസ്, അതായത് പല രാഷ്ട്രീയ നേതാക്കളും ഇങ്ങോട്ട് വരാൻ സന്നദ്ധരായി നിൽക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ, ആ തോന്നലിനെ സാധൂകരിക്കുന്ന വിധത്തിൽ നമ്മളുടെ ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിപ്പോ ഇതില്ലെങ്കിൽ തന്നെ ബി ജെ പി ഈ നമ്മുടെ ഈ ഒരു ഇരുത്വ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഏതാണ്ട് അവസാന നാളുകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നമ്മൾ പല കാരണങ്ങളാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിൻ്റെ ഒരു ഒരു സിംറ്റമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രകടന രൂപമാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 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 ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അമിതാധികാര രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ വഴിയിലേക്ക് നമ്മൾ വന്നു തുടങ്ങുന്നു എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായ തെളിവാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അതിനൊരു മടിയില്ലാതെ ഈ ഒരു ലെവലിലേക്ക് പോകുന്നത് എന്നുള്ള സംശയമില്ല. അപ്പോൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ സ്പേസ് ഉണ്ടായി വരുന്നതിന് ഒരു സഹായം, ഒരു പ്രധാനപ്പെട്ട എന്താ ഒരു കൈ സഹായം കൂടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പിന്നെ ഇതൊരു അനിവാര്യമായ ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് പോലും തോന്നുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ചെറുത്തുനിൽപ്പ് നടത്താൻ ഏറ്റവും ബാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, അവിടെയാണ് ഈ ഒരു ഒരു വലിയ മാറ്റവും ഈ അപകടകരമായിട്ടുള്ള മാറ്റത്തിന്റെ മണി മുഴങ്ങുന്നത് എന്നുള്ളത് ഒരുപക്ഷെ കാലത്തിന്റെ ചുവരെഴുത്താവ അതാണ് കാണുന്നത് സംശയം.
ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉത്തരേന്ത്യയിലെ പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെ സഖ്യകക്ഷിയാക്കുകയോ ഒക്കെ ചെയ്യുന്നത് പല കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അതിൽ ചില ആളുകളുടെ കേസുകളൊക്കെ മുന്നണി മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടി മാറ്റത്തിൻ്റെയോ തൊട്ട് പിന്നാലെ ഇല്ലാതാവുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കേസ് ഇല്ലാതായത് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പല നേതാക്കളുടെയുണ്ട്. ഇവിടെയും ഈ സംഭാഷണത്തിലും സമാനമായ ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ ലാവ്ലിൻ കേസ്, ഇങ്ങനെയുള്ള ചില കേസുകൾ ഒത്തുതീർപ്പാക്കി കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഇതുപോലെയുള്ള ഡീലാണ് കേരളത്തിലും വേണ്ടത്, അല്ലെങ്കിൽ അതിന് മടിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പം ഇല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ബി ജെ പി എത്തിയതിൻ്റെ സൂചനയാണോ ഇതൊക്കെ?
തീർച്ചയായിട്ടും. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് അധികാരത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ കർശനം നൽകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ. അപ്പോൾ അതിന് ഒന്നുകിൽ അത് ഈ പറഞ്ഞ പോലെ ചില പാർട്ടിക്കുള്ളിൽ സംതൃപ്തരായി നിൽക്കുന്ന അവരാണ്. പത്മജ കോൺഗ്രസിനെ പറ്റി ഒരുപാട് പരാതി പറഞ്ഞു. ഇ പി ജയരാജനെ കുറിച്ച് ചില പറയുന്നത് അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു പരിഭവം ഉണ്ടെന്നിട്ടും അതിലെല്ലാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ ഇന്നലെ ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതിനെ പറ്റി നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. കാരണം ഇവരെല്ലാവരും ഒരുപാട് അവകാശവാദങ്ങളും മറ്റുമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞ പലതും ഏതാണ്ട് പകുതി വഴിക്കെങ്കിലും ഇതിനകം ശരിയായി കാണുന്നത് കൊണ്ട് ഇതിനൊക്കെ ഒരു ഒരു ഇതൊക്കെ ശരിയായി കൂടാനൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരല്പം കനം ഉള്ളവർക്കാണ് ഈ ഭയമുള്ളത് വഴിയിൽ. അതുകൊണ്ട് ആ കനം കാരണമായിരിക്കണം ഈ അവരെ എന്താ പറയുക ഇംഗ്ലീഷിൽ ഒരു പിന്നെ എന്താ പറയുക സിറ്റിംഗ് ഡക്ക് എന്ന് പറയാറുണ്ട്. കാരണം ഒരു ഒരു വളരെ എന്താ പറയുക ബുദ്ധിമുട്ടിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് അവരെ പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ട് ആ മാർഗമാണ് ബി ജെ പി നയിക്കുന്നത്. അതും ഈ ജാവദേക്കറൊക്കെ പോലെയുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിൻ്റെ എല്ലാം തന്ത്രങ്ങളും വഴികളും ഒക്കെ അറിയാവുന്ന ഒരാൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് എന്താ പ്രവേശിക്കാവുന്ന ഒരു 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 ഇടമായി നമ്മുടെ നാട് മാറും എന്നുള്ളതാണ് അവരുടെ കാണുന്നത്.
ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്? കാരണം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ പോകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളുമായിട്ട് ബി ജെ പി നേതാക്കൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര അടിത്തറ ഇല്ലാത്ത നേതാക്കളായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പിക്കാർക്ക് നേരിട്ട് വന്ന് ഇടപഴകാൻ സാധിക്കുന്നത് എന്നൊക്കെ വിമർശിക്കാറുണ്ട്. പക്ഷെ അതേ ആളുകൾ സി പി എമ്മിൻ്റെ നേതാക്കളുമായിട്ടും വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ഒരു പക്ഷേ അവിടേക്ക് ക്ഷണിക്കാൻ പോലും മടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് സി പി എമ്മിനെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്കാജനകമാണ്? അത് ആ അർത്ഥത്തിൽ ആ പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ?
ഉൾക്കൊള്ളുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജയരാജൻ വാസ്തവത്തിൽ ഒരു ഒരു ആഴത്തിലുള്ള പ്രസ്ഥാനത്തിൽ ആഴത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണം മാത്രമാണോ എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്യശാസ്ത്രങ്ങളുടെയും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുടെയും ഒക്കെ ഒരു വലിയ ചോർച്ച നേരിടുന്ന ഒരു കാലമാണ്. കാരണം അതെല്ലാം അത് സംബന്ധിച്ച് പല കാരണങ്ങൾക്കുണ്ട്. അതിന് പ്രത്യയശാസ്ത്രത്തിൻ്റെ തന്നെ ദോഷമുണ്ടാവാം, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരുടെ ഉണ്ടാവും, അല്ലെങ്കിൽ പൊതുവെ പൊതുസമൂഹത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങളുടെ ലോകമാകെ വരുന്ന മാറ്റങ്ങളുടെ താളും കൂടെയാണ്. കാരണം ഇതൊക്കെ നമ്മൾ കടന്നത് വാസ്തവത്തിൽ അതുകൂടെ നോക്കണം. കാരണം ഇത് ലോകം മുഴുവൻ ഇത് കാണുന്ന ഒരു ട്രെൻഡാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അതൊരു ന്യായീകരണമാണെന്നല്ല പറയുന്നത്. പക്ഷേ സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള സ്ഥിതികൾ ഒരു ഒരു ഉള്ളിൽ വരുന്ന ചില 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 ഒരു ഒരു ജീർണതയുടെയോ ഒക്കെ ലക്ഷണം തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് നല്ല നിലപാട് വാസ്തവത്തിൽ പിണറായി വിജയൻ ആദ്യം സ്വീകരിച്ചത് അത്. പക്ഷേ അപ്പൊ അന്നൊരു വ്യക്തിപരമായ ഒരു ദൗർബല്യം മാത്രമാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇന്നലെ അത് അടിയന്തരമായിട്ടും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് സ്വീകരിച്ച നിലപാട് വളരെ വഴകുഴമ്പൻ നിലപാടായി കൊയ്യുന്നു. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഇതൊരു നിഷ്കളങ്കമായ കൂടിക്കാഴ്ചയാണ്, പാർട്ടി നേതാക്കന്മാർ അങ്ങനെ കാണുന്ന കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ആരും കബളിപ്പിക്കാനാണെന്ന് സംശയമില്ല. കാരണം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണുമ്പോൾ ഇടതുപക്ഷത്തിന് ഉണ്ടാവുന്ന ഒരു ഒരു തളർച്ച, അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ഇത് എന്നെ മറ്റെല്ലാവരെയും പോലെയാണ് ഇവരും എന്ന് ഉള്ള ഒരു തോന്നൽ സമൂഹത്തിൽ വ്യാപകമാകുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് സംശയമില്ല. സംബന്ധിച്ച നിലപാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നമുക്കറിയാവുന്ന നിലപാട് ഇതിന്റെ നിലപാട് ഇവരെ സംബന്ധിച്ച നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഒക്കെ വളരെ കർശനമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് അവര് എന്നാണ് അതുകൊണ്ടാണ് ഇത് കൂടുതൽ വളരെ ക്ലയറിംഗ് ആയിട്ട് പോകുന്നത്.
രാജൻ, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു നേതാവ്, മുൻ കേന്ദ്രമന്ത്രി സന്ദർശിക്കാൻ വരുന്നു. സന്ദർശനം എന്തും ആയിക്കോട്ടെ, സന്ദർശനം ഇപ്പോൾ വ്യക്തിപരമായ സന്ദർശനമായിരിക്കാം, എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇത് പാർട്ടി അറിയിക്കുക എന്നുള്ളതൊരു പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ ഒരു പ്രത്യേകിച്ച് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക്? അതുപോലും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മൾ ഈ ആരോപിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് ഒരുപാട് അടിസ്ഥാനമുണ്ടാകുന്നു. ഈ പറയുന്ന ദല്ലാളിൻ്റെ സാന്നിധ്യം ഒക്കെ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാനിത് മറച്ചു വയ്ക്കുന്നു എന്നൊക്കെയുള്ള തോന്നലുണ്ടാക്കില്ലേ? ഇത് ഇങ്ങനെ തന്നെ ഇത്രയും സാധാരണ മട്ടിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ സി പി എമ്മിനെ സംബന്ധിച്ച്?
അതൊരു സാധാരണ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കാലഘട്ടത്തിലാണെങ്കിൽ അതിന് നമുക്കിപ്പോൾ വലിയ അത്ഭുതപ്പെടാനില്ല. കാരണം ഇതൊരു സന്ദർശനമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ അടുത്ത നിരന്തരം സന്ദർശിച്ചിരുന്ന ഒരാളാണ് പി പരമേശ്വരൻ. പക്ഷേ ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു, വളരെ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അതൊന്നും നമുക്ക് എന്തുകൊണ്ടാണ് അതൊരു രാഷ്ട്രീയ കൂട്ടാലോചനയുടെ ഭാഗമായി നമ്മൾ കാണാതിരുന്നത്, അല്ലെങ്കിൽ പരസ്പരം രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടൊക്കെയാണ് കൂടുതൽ പേരും ഇങ്ങനെ കണ്ടിരുന്നത്. ചിലപ്പോൾ വിമർശകരുണ്ടായിരുന്നിരിക്കുക, പക്ഷേ തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞത് അതാണ്, ഇതിനൊരു എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓരോ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ് അതിൻ്റെ അർത്ഥം, അതിന് അർത്ഥം നൽകുന്നത്. അപ്പോൾ ഈ ബി ജെ പി ഇങ്ങനെ ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്നു, ജയരാജന് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമാണ്, നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയം, ഇതെല്ലാം വരുമ്പോഴാണ് പിന്നെ ഏറ്റവും പ്രധാന പറഞ്ഞ പോലെ ഈ നന്ദകുമാർ എന്ന ഒരു ഒരു പ്രഖ്യാപിതനായിട്ടുള്ള ഒരു എന്താ പറയുക രാഷ്ട്രീയ ദലാൾ അല്ലെങ്കിൽ ഇടനിലക്കാരൻ ഇതുപോലത്തെയുള്ള പൊളിറ്റിക്കൽ ഫിക്സർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മനുഷ്യന്റെ കൂടെയാണ് വരുന്നത് എന്നുള്ളതും, അതിനു മുമ്പ് അദ്ദേഹമായിട്ടുള്ള സൗഹൃദം, ഇതെല്ലാം വാസ്തവത്തിൽ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടാക്ട്സ് വരുമ്പോഴാണ് ഇത്. അതുകൊണ്ട് ഒരു കേവലമായ അർത്ഥത്തിൽ തന്നെ ഇത് കണ്ടത് അപേക്ഷികമാണ്. ഈ കോണ്ടാക്ട്സ് എന്താണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് കൂടുതൽ വിശദീകരണം ആവശ്യം. അത് ജയരാജൻ വിശദീകരിക്കേണ്ട, അതിനപ്പുറം സി പി എം കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഇതിങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇത് വ്യക്തിപരമായ ഉണ്ടായതാണ് ഞങ്ങൾ ഇതാണ് മറുപടിയെടുത്തിരിക്കുന്നത് എന്നൊക്കെ തെളിയിക്കാൻ കുറച്ചു കാലത്തേക്കും കൂടെ കൂടിയെങ്കിലും ഇതൊക്കെ വേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
റൈറ്റ്. പ്രകാശ് ജാവ്ദേക്കറിൻ്റെ സന്ദർശനം, ആ സന്ദർശനത്തിന് ഇടനിലക്കാരനായി നിന്ന ടി ജി നന്ദകുമാറിൻ്റെ സാന്നിധ്യം, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഒരുപക്ഷെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ സി പി എമ്മിന് ബാധ്യതയുണ്ട് എന്ന് തന്നെ കരുതണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.